2020 May 28 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് വിമാനത്താവളത്തിലെ കർഷകന്റെ ദാഹം. മന്ദീഭവിച്ച സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമഗ്രവും അപൂർവവുമായ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലല്ല ഈ കുറിപ്പ്. 20 ലക്ഷം കോടിയുടെ പാക്കേജിനെ സ്വാഗതം ചെയ്യുന്നവരും അവ വേണ്ടത്ര ഗുണം ചെയ്യില്ലെന്ന് പറയുന്നവരുമുണ്ട്. കൃഷിക്കും വ്യവസായത്തിനും പ്രയോജനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ നടത്തിയിട്ടുള്ള ഉത്തേജന പാക്കേജിലൂടെ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് നേടാൻ ഉദ്ദേശിക്കുന്നതെന്നും പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി. ആത്മനിർഭർ ഭാരത് എന്ന പേരിൽ ആത്മാഭിമാനം കൊണ്ട് നിർഭരമാകുന്ന ഭാരതത്തിന്റെ ചിത്രവും ഈ പ്രഖ്യാപനങ്ങളിൽ അന്തർഹിതമാണ്. 6 വിമാനത്താവളങ്ങൾ കൂടി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ വിപുലീകരിക്കുമെന്ന പ്രായേണ അപ്രധാനമായ ഒരു പ്രഖ്യാപനമുണ്ട് ഇക്കൂട്ടത്തിൽ. ശൂന്യാകാശ മേഖലയിലും കൽക്കരി ഖനനത്തിലും പ്രതിരോധ ഉൽപാദന രംഗത്തും സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്ന പാക്കേജിൽ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് മാത്രം എന്താണ് ഇത്ര പ്രാധാന്യം? ഇതൊരു സാമ്പത്തിക വിശകലനമല്ല. സ്വകാര്യവൽക്കരണം എന്ന നയത്തെയും നിരാകരിക്കുന്നില്ല. പക്ഷേ സ്വകാര്യവൽക്കരണത്തിൽ പലപ്പോഴും നഷ്ടമാവുന്ന മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വ്യോമയാന രംഗത്തും വിമാനത്താവളങ്ങളുടെ കാര്യത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണ മനുഷ്യരെ ബാധിക്കുന്നില്ലെന്ന് പറയാനാണ് എളുപ്പം. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മുംബൈ വിമാനത്താവളത്തിൽ കുറച്ചധികം നേരം ചെലവഴിക്കേണ്ടി വന്നു. അടുത്ത കസേരയിൽ സാമാന്യം മുഷിഞ്ഞ വേഷത്തിലിരുന്ന മധ്യവയസ്കനെ ഞാൻ ശ്രദ്ധിച്ചു. തീർച്ചയായും സ്ഥിരം വിമാനയാത്രക്കാരനല്ല, അത്യാവശ്യമായി മുംബൈയിൽ വന്നതാണെന്ന് വ്യക്തം. ഞാൻ ഒരു കുപ്പി വെള്ളം വാങ്ങി വന്ന് കസേരയിൽ ഇരിക്കുമ്പോൾ അയാൾ എന്നോട് അതിന്റെ വില തിരക്കി. 80 രൂപയെന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് അവിശ്വസനീയതയും ഒട്ട് നിസ്സഹായതയും മിന്നിമറഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ച് ഞാൻ സംഭാഷണം നടത്താൻ ശ്രമിച്ചു. ആശുപത്രിയിൽ സീരിയസ് ആയി ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ സന്ദർശിക്കാൻ വന്നതാണ്. നാഗ്പൂരിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. കർഷകനാണ്. നാട്ടിലെ ഒരു സംഘടന എടുത്തുകൊടുത്ത വിമാന ടിക്കറ്റാണ്. ഭാര്യയുടെ ചികിത്സാ ചെലവും ആരൊക്കെയോ ചേർന്ന് കണ്ടെത്തുകയാണ്. ഇതിനിടെ ഞാനൊരു പേപ്പർ ഗ്ലാസ് സംഘടിപ്പിച്ചു വന്ന് 2 ഗ്ലാസ് വെള്ളം അയാൾക്ക് ഒഴിച്ചുകൊടുത്തു. അയാൾ ദാഹിച്ചിരിക്കുകയായിരുന്നുവെന്ന് വ്യക്തം. നേർത്ത നർമ്മത്തോടെ അയാൾ എന്നെ ഓർമ്മിപ്പിച്ചു, 80 റുപ്യാക്ക പാനീഹേ, 80 രൂപയുടെ വെള്ളമാണ്. വിമാനയാത്ര സാധാരണക്കാർക്കും പ്രാപ്യമായത് കഴിഞ്ഞ 2 ദശകങ്ങൾക്കുള്ളിലാണല്ലോ. ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കുറഞ്ഞു. ഭൂരിപക്ഷം എയർലൈനുകളും വിമാനത്തിനുള്ളിൽ സൌജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിർത്തി. അപ്പോഴാണ് വിമാനത്താവളത്തിലെ കച്ചവടം തഴയ്ക്കുന്നത്. പുറമെ 20 രൂപയ്ക്ക് കിട്ടുന്ന വെള്ളം 80 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഒരു കോഫിയോ ചായയോ കുടിക്കണമെങ്കിൽ 100 or 150 രൂപ വേണമെന്നായി. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾക്കും അതേ അനുപാതത്തിൽ തന്നെ വർധനവുണ്ടായി. വിമാനയാത്രക്കാരെല്ലാം സമ്പന്നരോ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകളോ അല്ല. സ്വകാര്യവൽക്കരണത്തിന് ലാഭനഷ്ടങ്ങളുടെ കണക്കേ അറിയേണ്ടതുള്ളൂ. വൻതുക മുതൽ മുടക്കിയെങ്കിൽ അത് തിരികെ കിട്ടാൻ വലിയ വാടകയ്ക്കോ ലൈസൻസ് ഫീസിനോ വിമാനത്താവളത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ കൊടുക്കേണ്ടി വരും. വലിയ തുക വാടക കൊടുത്ത് നടത്തുന്ന ഷോപ്പുകളിൽ ഉയർന്ന വിലയ്ക്ക് മാത്രമേ എന്തും വിൽക്കാൻ സാധിക്കൂ. 80 രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളം വിൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതുമായി പൊരുത്തപ്പെടാൻ 300 or 400 രൂപ ദിവസവേതനം കിട്ടുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും? വിമാനത്താവളങ്ങളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ സ്വകാര്യ ആശുപത്രികളുടെയും വലിയ ഫീസ് വാങ്ങുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും എല്ലാം യുക്തി ഇതാണ്. മുടക്കിയ മുതൽ തിരികെ കിട്ടണമെങ്കിൽ നിരക്കുകൾ കൂട്ടാതെ എങ്ങനെ സാധിക്കും? ഇവയൊന്നും ധർമ്മസ്ഥാപനങ്ങളാണെന്ന് അവർ അവകാശപ്പെടുന്നുമില്ലല്ലോ. ഇവിടെയാണ് സ്വകാര്യവൽക്കരണം നയമായി സ്വീകരിക്കുമ്പോൾ സർക്കാരുകൾക്ക് സാധാരണ മനുഷ്യരെക്കുറിച്ചുള്ള വിചാരം അനിവാര്യമായി തീരേണ്ടത്, പരക്ലേശ വിവേകം ഏറ്റവും ആവശ്യമായി തീരുന്നത്. എവിടെയെല്ലാം ആ വിചാരത്തിന് മങ്ങലേൽക്കുന്നുവോ അവിടെയെല്ലാം സ്വകാര്യവൽക്കരണം ലാഭക്കണക്കിന്റെ കാരുണ്യരാഹിത്യത്തിന് സാധാരണ മനുഷ്യരെ എറിഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടേണ്ടതിന്റെ നീതീകരണം ഇവിടെയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയരേണ്ടത് ഇതുകൊണ്ടാണ്. സർക്കാർ മേഖലയോട് മത്സരിച്ചാണ് സ്വകാര്യ മേഖല മികവ് തെളിയിക്കേണ്ടത്. സർക്കാർ സ്ഥാപനങ്ങളെ നിഷ്ക്രിയമാക്കുന്ന സ്വകാര്യവൽക്കരണം മനുഷ്യത്വരഹിതമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. വിമാനത്താവളങ്ങൾ സ്വകാര്യ മേഖലയുടെ കുത്തകയാകുമ്പോൾ കുടിവെള്ളം സൌജന്യമായി കൊടുക്കാനുള്ള സർക്കാരിന്റെ ചുമതല മറക്കരുതെന്ന് അർത്ഥം. ഈ അപകടത്തിൽ നിന്ന് റെയിൽവേ രക്ഷപ്പെട്ടത് റെയിൽ നീർ എന്ന കുപ്പിവെള്ളം ന്യായവിലയ്ക്ക് നൽകിക്കൊണ്ടാണ്. സ്വകാര്യ മേഖല പ്രവർത്തിക്കുന്നത് ലാഭത്തിനാണെങ്കിലും ആത്യന്തികമായി സമൂഹത്തിന് വേണ്ടിയാണല്ലോ. സമൂഹത്തിന്റെ താൽപര്യങ്ങളും കച്ചവടത്തിന്റെ കണക്കുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സ്വകാര്യവൽക്കരണത്തിന്റെ അതിർത്തികളും കളിയുടെ നിയമങ്ങളും ക്രമീകരണങ്ങളും വ്യക്തമാക്കുകയും അത് നിഷ്കൃഷ്ടമായി നടപ്പിലാക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ സർക്കാരുകൾക്ക് കഴിയണം. ഉപാധികളില്ലാത്ത സ്വകാര്യവൽക്കരണത്തിന്റെ ഫലം ഏതു മേഖലയിലാണെങ്കിലും അഭിലഷണീയമായിരിക്കില്ല. ഏതു വലിയ സംരംഭത്തിലും നിസ്വനായ ഒരു ഭാരതീയനെ അതിന്റെ മധ്യത്തിൽ നിർത്താൻ കഴിയുമെങ്കിൽ ഏതു നയവും ഗുണകരമാകും. അത് സ്വകാര്യ മേഖലയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ. പക്ഷേ സർക്കാരുകൾക്ക് ഈ ചുമതലയിൽ നിന്ന് മാറാനും കഴിയില്ല. ജലാംശം സ്വീകരിച്ച സൂര്യൻ മഴ ഭൂമിക്ക് തിരികെ കൊടുക്കുന്നതുപോലെയാവണം ഭരണകൂടം നികുതി പിരിച്ചിട്ട് ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് തിരികെ കൊടുക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചത് കാളിദാസനാണ്. രഘുവംശത്തിൽ നമ്മുടെ ഭരണകർത്താക്കളും ആ സൂര്യധർമ്മം പുലർത്തട്ടെയെന്ന് ആശിക്കാം. ഇല്ലെങ്കിൽ വിമാനത്താവളത്തിലെ കർഷകന് ദാഹിച്ചുകൊണ്ടേയിരിക്കും.